എല്ലാവരും ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലെ കണ്ണുകടക്കി പ്രാർത്ഥനയ്ക്ക് തലകൾ മണക്കിയാട്ടും. ഹാലലൂയ. ഒരു നിമിഷം കർത്താവിനെ ശ്രദ്ധിച്ചാട്ട്, എല്ലാവരും ശ്രദ്ധിച്ചാട്ട്. ദൈവത്തിന് നാം ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കായി വന്നവരാണ്, നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ വേണ്ടി വന്നവരാണ്. സ്തോത്രം. ഒരു നല്ല സന്ദേശം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ട്, മഹത്വം കൊടുത്താട്ട്. കൈകാലുകൾ ചലിച്ചത് കൊണ്ടാ ഇന്ന് രാവിലെ ആരാധനയ്ക്കായി ഇവിടെ വന്നത്. കൈകാലുകൾ ചലിച്ചത് കൊണ്ടാ ഇന്ന് രാവിലെ ആരാധനയ്ക്കായി വന്നത്. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. എന്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യല്ല, എന്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുക, നമ്മുടെ അതരം ചലിക്കട്ടെ. ഓറി മാനവശാന്തരാധന രഘടകൾ. Glory to God. Glory to God. Glory to God. ഏറ്റവും കൂടുതൽ സാന്ദ്രം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ കൈകൾ വിലങ്ങുകൾ ഉണ്ടായിരുന്നു, ഇന്നും വിലങ്ങ് കിടക്കേണ്ടവൻ എൻ്റെ കയ്യിൽ. പക്ഷേ രണ്ടു കാലം ഉയർത്തി കർത്താവിനെ സ്തുതിപ്പാൻ തക്ക വണ്ണം എന്നെ ഇവിടെ നിർത്തിയത് ദൈവത്തിൻ്റെ കരുണയാ. അതുകൊണ്ട് ആരാധന ദൈവത്തിൻ്റെ നിലവിലുണ്ട്. ദൈവം നമ്മൾ നടത്തിയ വഴികൾ ഇന്ന് രാവിലെ ഓർത്താട്ട് സഹോദരങ്ങളെ. കഴിഞ്ഞ രാത്രി പലരും ഹോസ്പിറ്റൽ മിറ്റായപ്പോൾ, പലരും അലലിയ അനേക അസുഖങ്ങളാൽ ഭാരപ്പെട്ടപ്പോൾ ദൈവം നിന്നെ നടത്തി അകത്ത് കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക, നിന്നെ അതെ ചലിക്കട്ടെ. ഞാൻ യേശുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ പറയോ, അവ തേനിലും മധുരമോ, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ. ഓ യേശു ക്രിസ്തു മാ, കരമുയർത്തി പിടിച്ച് പറഞ്ഞേ. ഓ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെയും ഞങ്ങൾ നിന്നെ രുചിച്ചറിയുകയാ. കർത്താവേ, ഞങ്ങളെ നിന്നെ ആരാധിപ്പാൻ ഒരു ദിനം കൂടെ കൂട്ടി വരുത്തിയല്ലോ. ഞങ്ങൾക്കൊരു യോഗ്യതയും അർഹതയും ഉള്ളവരല്ല കർത്താവേ. ഇന്ന് രാവിലെ ഞങ്ങളെ നീ സഹായിക്കണമേ, ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമൻ്റെ യേശുവിനെ അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദിവസം ഇരിക്കാം. ഇന്ന് രാവിലെ വേദവചന ചിന്തയ്ക്കായി വിശുദ്ധ വേദ പുസ്തകത്തിലെ എഫേസ്യ ലേഖനം, ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 1:19, 19 വാക്യം ശബ്ദമുയർത്തി വായിക്കുക. എഫേസ്യ ലേഖനം 1:19, 19 വാക്യം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണം. എഫേസ്യ ലേഖനം വിശുദ്ധ പൗലോസ് ഓരോ അധ്യായത്തിലും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. 6 അധ്യായങ്ങൾ, 154 വാക്യങ്ങൾ. ഓരോ അധ്യായത്തിലും ദൈവസഭയ്ക്കുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ആ പേരിങ്ങനെയാണ്: 1 അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരം, 2 അധ്യായത്തിൽ യുക്തമായി വളർന്ന കെട്ടിടം, 3 അധ്യായത്തിൽ മർമ്മം, 4 അധ്യായത്തിൽ പുതിയ മനുഷ്യൻ, 5 അധ്യായത്തിൽ മണവാട്ടി, 6 അധ്യായത്തിൽ പടയാളി. ഒന്ന് മിണ്ടിക്കേ: 1 അധ്യായത്തിൽ ശരീരം, 2 അധ്യായത്തിൽ കെട്ടിടം, 3 വളരുന്ന കെട്ടിടം കേട്ടോ, 3 അധ്യായത്തിൽ മിസ്റ്ററി മർമ്മം, 4 അധ്യായത്തിൽ പുതിയ മനുഷ്യൻ, 5 അധ്യായത്തിൽ മണവാട്ടി, ഇങ്ങോട്ട് നോക്കിയ അച്ഛാ മണവാട്ടി, 6 അധ്യായത്തിൽ പടയാളി. സ്തോത്രം. ഈ 6 പേര് കൊടുത്തിട്ട് ദൈവസഭയ്ക്ക് ദൈവസഭ എന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുക. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ തിയറിക്കലായി പഠിപ്പിക്കുന്നു, അടുത്ത 3 അധ്യായങ്ങളിൽ പ്രാക്ടിക്കലായി പഠിപ്പിക്കുന്നു. പൗലോസിൻ്റെ 14 എത്ര ലേഖനം പൗലോസിൻ്റെ 13+1. ഇപ്പം തീസി സബ്മിറ്റ് ചെയ്യാറുണ്ട്. എബ്രാ ലേഖനം പൗലോസിൻ്റെ അല്ലെന്ന്, പത്രോസിൻ്റെ ആണെന്ന്. ഓക്കെ, അതവിടെ കേട്ടെ. 14 ലേഖനങ്ങൾ, ഈ 14 ലേഖനങ്ങളിൽ പ്രാരംഭ അധ്യായങ്ങളിൽ താൻ തിയറിക്കലായി പഠിപ്പിച്ചിട്ട് അതിനൊത്ത് എങ്ങനെ പ്രാക്ടിക്കലായി പഠിപ്പിക്കുന്നു. പ്രാക്ടിക്കൽ ലൈഫിന് ഇഷ്ടമുള്ളവരെ കൈ പോക്കി സ്വത്തം പറഞ്ഞേ. ഗ്ലോറി ടു ഗോഡ്. ഈ ആദ്യത്തെ 3 അധ്യായങ്ങൾ ദൈവസഭയിലേക്ക് നമ്മെ എന്തിനായിട്ട് വിളിച്ചു. എന്തിനായിട്ട് വിളിച്ചു? 4, 5, 6 അധ്യായങ്ങൾ ദൈവസഭയിൽ എങ്ങനെ നടക്കണം. നമ്മൾ എന്തിനാ ദൈവസഭ വിളിച്ചേ? ഒന്ന് മിണ്ടിക്കേ, ഒന്ന് മൂളിക്കേ. ദൈവസഭ എന്തിനാ വിളിച്ചേ? എന്തിനാ വിളിച്ചേ? ഞാൻ പണ്ട് പി എസ് സി എക്സാം കേട്ടുള്ള സ്വത്വം പറഞ്ഞു. പി എസ് സി എക്സാം നാട്ടിൽ പണ്ടത്ത് പി എസ് സി പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പി എസ് സി എക്സാം എഴുതി. ഞങ്ങൾ കുറേ പിള്ളേരെല്ലാം പോയി എസ് ഐ എക്സാം, എസ് ഐ ക്ക് വേണ്ടി എക്സാം എഴുതി. എഴുതിയപ്പോൾ ഞങ്ങൾ 5-6 പേര് എസ് ഐ എക്സാമൊക്കെ എഴുതി. ഈ തൊഴിൽ വാർത്തയും വിജയവീതിയൊക്കെ നോക്കി ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വരുമ്പോൾ നോക്കിയിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കലങ്ങയിൽ വെച്ച് കലങ്ങയിലൊക്കെ കുത്തിയിരിക്കും, സൈക്കിളിൽ കാറ്റൊക്കെ ഊരി വിടും, തല്ലിപ്പൊള്ളി ജീവിച്ചിരുന്ന കാലമാണ്. ഞങ്ങളുടെ കൂടെ പോയ ഒരു ബിജു, ഞങ്ങളുടെ കൂടെ വന്ന ഒരു ബിജു എന്ന ബ്രദർ, പുള്ളിക്ക് മാത്രം സെലക്ഷൻ കിട്ടി. തന്നെ എന്ത് ചെയ്യുന്നറിയാമോ, അങ്ങോട്ട് വിളിച്ചു. 3 മാസം ട്രെയിനിങ് കഴിഞ്ഞ് അവർ മടങ്ങി വന്നപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു താൻ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരും, കലങ്ങയിലൊക്കെ ഇരിക്കും. വന്നില്ല. ഞങ്ങളാണെങ്കിൽ പോയി തോമാച്ച ആച്ചാൻ്റെ വീണ്ടും റൗണ്ടിലൊക്കെ ചുറ്റി നടന്നു, വിളിച്ചു, വന്നില്ല. തിരിച്ചു പോകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ വീണ്ടും ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി ജംഗ്ഷൻ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ വിളിച്ചു, എൻ്റെ പിള്ളേ നീ എന്താ ഞങ്ങളുടെ കൂടെ കളിക്കാമെന്ന് വരുന്നില്ലേ, എന്താ നീക്ക് ഇത്ര ഗമയായിപ്പോൾ, എന്തിട്ട് കാണിക്കണം നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറയുക, എൻ്റെ മുടി കണ്ടോ നീ, പണ്ട് നീളത്തി മുടി ഉണ്ടായിരുന്നു, മുടി പറ്റേക്ക് വെട്ടി. മുഖം കണ്ടോ, എൻ്റെ പാൻറ് കണ്ടോ, പണ്ട് കീറിയ കിട്ട പാൻറ്റായിരുന്നു, ഇപ്പോൾ നല്ല പാൻറ്റാ, അടിപൊളിയായിട്ട് ജീവിക്കുക. ഇപ്പം പുള്ളി പറഞ്ഞൊരു വാചകം എന്നെ സ്പർശിച്ചു. ഇങ്ങനെയാണ്, ഞാൻ പണ്ട് തല്ലിപ്പൊളിയായിരുന്നു, ഇന്നോ ന്യായപാലകനാണ്. ഹലോ കേൾക്കണേ, ഞാൻ ന്യായ എന്ന് പറഞ്ഞാൽ വിളി കിട്ടുന്നതിന് മുമ്പ് എനിക്കൊരു നടപ്പുണ്ട്, വിളി കിട്ടിയ ശേഷം എനിക്കൊരു നടപ്പുണ്ട്. സ്വത്വം പറയാമോ, ദൈവസഭയിലേക്ക് നമ്മെ വിളിച്ചതിന് മുമ്പ് നമുക്കൊരു നടപ്പുണ്ട്, വിളിച്ചതിന് ശേഷം എനിക്കൊരു നടപ്പുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന സ്വത്വം പറഞ്ഞേ ആമേ. ശ്രദ്ധിക്കണം, ഈ എഫ് എസ് ലേഖനം ഓർത്തിരിക്കാൻ വേണ്ടി, ഒരു ഓവർ വ്യൂ ഓർത്തിരിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിച്ചൊരു അധ്യായം പറഞ്ഞൊരു ഒരു ന്യൂമറിക്കൽ വേർഡ് ഞാൻ പറയുക, 7-2-7-5-7 ഒന്ന് മിണ്ടിക്കേ. 7-2-7-5-7 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 7, ആ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത ആ 7 ആത്മീയ അനുഗ്രഹങ്ങൾ 1-ാമത്തെ അധ്യായത്തിലുണ്ട്. കണ്ണടക്കല്ലേ, കണ്ണടക്കല്ലേ, കേൾക്കണം, കണ്ണടക്കല്ലേ. 1-ാമത്തെ അധ്യായത്തിൽ 7 ആത്മീയ അനുഗ്രഹങ്ങൾ. 1, അവൻ നമ്മെ തെരഞ്ഞെടുത്തു, അവൻ നമ്മെ ദത്തെടുത്തു, അവൻ നമ്മെ മുൻനിയമിച്ചു, അവൻ നമ്മെ അവകാശിയാക്കി തീർത്തു, മർമ്മം നമ്മോടറിയിച്ചു, പരിശുദ്ധ വചനം നൽകി. അതെ, 1-ാമത്തെ അധ്യായത്തിലുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവൻ നമ്മെ തെരഞ്ഞെടുത്തതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഒന്ന് മിണ്ടിക്കേ. തെരഞ്ഞെടുത്തതിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മെ തെരഞ്ഞെടുത്തു, അതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാറുണ്ടോ? സഹോദരങ്ങളെ, പാപത്തിൻ്റെ അടിമത്തത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളെ മരിച്ച നമ്മളെ ആർക്കും വേണ്ടാതെ കടന്നപ്പോൾ നമ്മെ അവൻ തെരഞ്ഞെടുത്ത് മക്കളെന്ന പദവി നൽകിയത് കൊണ്ടാണ് ഞാനിവിടെ ആരാധിക്കുന്നത്. അതുകൊണ്ട് പറയുമേ, എന്നെ തെരഞ്ഞെടുത്തത് ഓർത്തത് കൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ വാത്സല്യ പാസ്റ്റർ കുര്യൻ പറഞ്ഞതുപോലെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ ഒന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തറിയാമോ? സ്പിരിച്വലാ. ഹലോ, വീട് കാട് കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, ദൈവിക തെരഞ്ഞെടുപ്പ് ഓർത്ത് സ്തോത്രം ചെയ്തോണം, അതാ നമ്മുടെ അനുഗ്രഹം. അല്ലെങ്കിൽ 7 ആത്മീയ അനുഗ്രഹം നിങ്ങൾ വായിച്ചോളം കേട്ടോ, അവിടെ ആയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 7-2 എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ് 4 പ്രാർത്ഥനകൾ പൗലോസിൻ്റെ ഉണ്ട്. 2 നമ്മൾ വായിച്ച വാക്യം 1:15 മുതലും 2-ാമത്തെ പ്രാർത്ഥന 3:14 മുതലും അത് നിമിത്തം സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു എന്നാരംഭം 2-ാമത്തെ പ്രാർത്ഥന. അത് കഴിഞ്ഞ് കൊലോസിലേഖത്തിൽ പ്രാർത്ഥനയുണ്ട് 1-ാമത്തെ അധ്യായത്തിൽ, ഫിലിപ്പിയ ലേഖനത്തിലുണ്ട്. ഈ 4 പ്രാർത്ഥനകളാണ് അപ്പോസ്തലീയ പ്രാർത്ഥനകൾ. ഈ എഫ് എസ് ലേഖനത്തിൽ 2 പ്രാർത്ഥനയുണ്ട്. നിങ്ങളൊന്ന് ഓട്ട പ്രദർശനം നോക്കിക്കേ, ഈ ഒന്ന് നോക്കി, നിങ്ങളുടെ പുസ്തകം നോക്കിക്കേ, അതിനകത്ത് എത്രമാത്രം പ്രാർത്ഥനാ വിഷയങ്ങൾ ഭൗതികമുണ്ട്. ഹലോ, നോക്കണേ, എത്രമാത്രം ഭൗതികമുണ്ട്. ഒന്ന് ഓട്ടിച്ച് നോക്കുന്നേ, ബൈബിൾ നോക്കുന്നേ. ഹാ കമാൺ, ബൈബിൾ നോക്കുന്നേ. ബൈബിൾ ആരും തുറന്നില്ലേ ഇതുവരെ? ആ ശോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, കർത്താവ് നമ്മുടെ കർത്താവ് നമ്പുരാൻ ഒരു മോഡൽ പ്രാർത്ഥന നമുക്ക് നൽകി. നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം, നിന്റെ നാമം തരണമേ, ക്ഷമിക്കണമേ, വിടുവിക്കണമേ. ഓ, ബാക്കി പൂരിപ്പിച്ചോണം, നമ്മളൊക്കെ പണ്ട് ചെല്ലിയതല്ലേ ഇത്, പൂരിപ്പിച്ചോണം കേട്ടോ. ഈ 6 വിഷയത്തിൽ എത്ര എണ്ണം ഭൗതികമുണ്ട്, എത്ര എണ്ണം ആത്മീയമുണ്ട്? ഡയറക്റ്റ് ഭൗതികം ഡയറക്റ്റ് എന്ന് പറഞ്ഞേ. ഹോ, തരണമേ, അന്നെന്നുള്ള തരണമേ 100-ൽ 85%. ഈ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊട്ടയുണ്ടല്ലോ, ഇന്നത്തെ പ്രാർത്ഥന വിഷയം കൊണ്ട് കൊട്ട, അതിനകത്ത് തട്ടിയിട്ട് നോക്കി എത്ര എണ്ണം ഉണ്ട് ഭൗതികം, എത്ര ആത്മീയം. എൻ്റെ കയ്യിലുണ്ട് ഒത്തിരി പ്രാർത്ഥനാ വിഷയം, എൻ്റെ സഹവിശ്വാസിയുടെ വിഷയം. ഇന്നലെ രാത്രി ഞാൻ നിങ്ങോട്ട് പറഞ്ഞതുപോലെ എൻ്റെ സഹോദരൻ സുഖം നടന്നു. ഇന്ന് രാവിലെ വെളുപ്പിൽ നമ്മുടെ ഇവിടുത്തെ 4 മണിക്ക് ഞാൻ എഴുന്നേറ്റ് വിളിച്ചപ്പോൾ ആ താൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എനിക്ക് എൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു, എവറിത്തിങ് ഓക്കെ ആണ്. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ഞാൻ ഇപ്പം പറയുന്നു. സ്തോത്രം, ദേവാലയങ്ങളിൽ നമുക്ക് ഒത്തിരി ഭൗതിക വിഷയങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഭൗതിക വിഷയത്തേക്കാൾ ആത്മീയ വിഷയത്തിന് മുൻതൂക്കം കൊടുക്കട്ടെ. ഇന്ന് രാവിലെ ഒരു ഒരു സ്പെഷ്യലിസ്റ്റിനെ, ആത്മീയ കൃപാപരമുള്ള ഒരാളിനെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ എൻ്റെ അകത്തുനിന്ന് ഈ സഭയ്ക്കകത്തുനിന്ന് പ്രവചിക്കെഴുതിയേക്കട്ടെ, ഓ വിവേചിക്കെഴുതിയേൽക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എത്ര പേരുണ്ട് സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ? ഹല്ലേലൂയ. ആ പ്രാർത്ഥന വിഷയങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കാം വേഗത്തിൽ. ശ്രദ്ധിക്കണം, ഈ 7-2 രണ്ട് പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കാണാമെന്നകത്ത് എല്ലാം ആത്മീയ വിഷയങ്ങളാണ്. 7-2 അടുത്ത 7 കേട്ടോ, 7-7 എന്താ അടുത്ത 7 എന്നറിയാമോ? 7 ആത്മീയ നടപ്പുകൾ. നിങ്ങൾ നോക്കിക്കോ, 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഐക്യതയിൽ ദൈവസഭയിൽ നടക്കുക. ഞാൻ പറഞ്ഞു വിടാം, 4:17 വാക്യം എന്ന് വായിച്ചേ, നിങ്ങൾ ജാതികളെ പോലെ നടക്കരുത് എന്ന് വായിക്കാമോ? ആ നടക്കുന്ന പോന്നി നടക്കരുത്. 20-ാം വാക്യം എന്നാ നിങ്ങളോ, അച്ഛാ ഒറ്റ വാക്ക് ഞാൻ പറയാം, താങ്ക് യു മാമേ, ദൈവസഭ വിശുദ്ധിയിൽ നടക്കണം. ജാതികളെ പോലെ അത്യാഗ്രഹികളായി ദുഷ്കാമമുള്ളവരായി പാപത്തിൽ ജീവിക്കാതെ ദൈവസഭയ്ക്കകത്ത് ദൈവജനം വിശുദ്ധിയിൽ നടക്കണം. ജീസസ്, ഒരു ഹോളി ലൈഫ് നമുക്കുണ്ടാകണം. ദൈവ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കും, പറയാറുണ്ട് ദൈവമേ നീ ഇറങ്ങി വരണേ, ഞങ്ങളുടെ മധ്യത്തിൽ വരണേ. എവിടെ ഞാൻ വരണ്ടെന്നേ? ദൈവത്തിന്റെ കോളിച്ചെന്ന് പറഞ്ഞേ. ഈസ് എ ദൈവം ആരാ? ഓ ഹോ, ദൈവം വിശുദ്ധനാ. ഹാലോ കേക്കണേ, അങ്ങനെ വാക്കിയില്ലേ ബൈബിളിൽ? ദൈവം വിശുദ്ധനാണെങ്കിൽ വിശുദ്ധനാ ദൈവം നമ്മൾ അശുദ്ധിക്കകത്ത് ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കണം നിങ്ങൾ? അങ്ങനെ നമ്മൾ നമ്മളൊരു പുൾപിറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്താ പുൽപ്പിറ്റ? കർത്താവേ ഞങ്ങൾ നിന്റെ പാദമിടത്തിലേക്ക് ഇറങ്ങി വരികയാ, ക്ഷമാഗമന കൂടാരത്തിലേക്ക് കുടിച്ച് നാം പഠിക്കുമ്പോൾ അങ്ങനെ കാണുന്നത് ദൈവം നമ്പുരാ ഇറങ്ങി വരുന്നത് 3-ാമത്തെ സ്ഥലത്തിലാ. തോന്നിയതുപോലെ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കല്ലേ, ഭാവിയെ ദൈവം സ്നേഹിക്കുന്നു എന്നിരിക്കെ ആലയത്തിനകത്ത് നാം വരുമ്പോൾ വിശുദ്ധ ജീവിതത്തോടെ കടന്നു വരണം. അവിടെ കുറച്ചൊരു വിശുദ്ധ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അടുത്തത് 1-ാമത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഐക്യതയിൽ, 2 വിശുദ്ധിയിൽ, 3:5-1, 5:2 വാക്യം വായിച്ചേ, നിങ്ങൾ സ്നേഹത്തിൽ നടക്കുക. നോക്കിയാൽ മതി, സ്നേഹത്തിൽ നടക്കുക. 5:8-9 നിങ്ങൾ വെളിച്ചം വഹിച്ച് നടക്കുക. 5:8-9 ഞാൻ അതൊന്ന് ഒന്ന് വിശദീകരിക്കാം. എന്നെ ശ്രദ്ധിക്കണേ, ഈ ക്യാമ്പസ് ക്രൂസൈഡ് കണ്ടോ? ക്യാമ്പസ് ക്രൂസൈഡ് ഓ ഉണ്ടെന്ന് മൂളയ്ക്കുന്നേ, പെട്ടെന്ന് നിർത്തും. നിങ്ങൾ മൂളിയില്ലെങ്കിൽ ഞാൻ 2 മണിവരെ പോകും, സമയം നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പിന്നെ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ പ്രാഥമിക പ്രസിഡൻ്റാണ് ജോഷ് മക്നോൾസ്. ഈ ജോഷ് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, തൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. താൻ പഠിക്കുന്ന കോളേജിൽ ഭയങ്കര തല്ലിപ്പൊളിയായിട്ട് ജീവിക്കുന്ന ഒരു പയ്യനായിരുന്നു. തനിക്കൊരു ഗ്യാങ് ഉണ്ട്, താൻ തൻ്റെ കൂട്ടുകളുള്ള പിള്ളേരെയൊക്കെ വിളിച്ച് കളിക്കാൻ കൊണ്ടുപോകും, വഴക്കുണ്ടാക്കുക, ആകെ പ്രശ്നം. ഒരിക്കൽ തൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഹാന എന്നാണ് എനിക്ക് ഓർമ്മ, ഹാന ഒരു ഊത്തം അങ്ങനെ ഉണ്ടാണ്. ആ കുട്ടി ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങത്തില്ല. ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡിൻ്റെ നടുവിൽ വെച്ചിട്ട് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ താൻ എന്ത് ചെയ്യുമെന്നറിയാമോ? കുത്തിരുന്ന് വായിക്കും, പഠിക്കും. ആ സമയത്ത് ഈ ജോഷ് വന്ന് ഭയങ്കര വഴക്ക്, ഇറങ്ങി പുറത്തു വരാൻ പറഞ്ഞ് ഇവിടെ അങ്ങ് ഭയങ്കര പ്രശ്നം. ഒരു ദിവസം ഈ പുള്ളി പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, എനിക്ക് അപ്പം നീ ഞാനറിയാത്തൊരു ബോയ് ഫ്രണ്ടോ കോളേജ് ക്യാമ്പസിൽ, അപ്പം ചിലർക്കൊക്കെ പരിചയമുള്ള കഥയായത് കേട്ടോ, കോളേജ് ക്യാമ്പസിൽ. അപ്പം തമ്മിൽ വഴക്കുണ്ടായിട്ട് 7 ആഴ്ച കഴിഞ്ഞപ്പോൾ സംവാദത്തിൽ ഈ ഹാന ജയിച്ചു, ജോഷ് മുട്ടുമടക്കി. കേൾക്കണമോ, ക്യാമ്പസ് കൂസരുടെ പ്രസ്ഥാനം പൊങ്ങി വരാൻ കാരണം ജോഷിൻ്റെ ആത്മീയ പ്രവർത്തനമാണ്. ശ്രദ്ധിക്കണം, എന്നെ കേൾക്കണമേ, ആ കുട്ടി പോയ സ്ഥലത്ത് വെളിച്ചം വഹിച്ചുകൊണ്ട് പോയത് കൊണ്ടല്ലേ? ഹലോ കേക്കണേ, ആ കുട്ടി പോയെടുത്ത് വെളിച്ചം വഹിച്ചുകൊണ്ട് പോയത് കൊണ്ടല്ലേ ആ ജോഷിനെ പുറത്തു കൊണ്ടുവന്നത്? അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ വഴിവഴിക്കോ, നിങ്ങൾ എവിടെ പോയാലും, ജോലിക്ക് പോകുമ്പോൾ, നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങളകത്ത് വ്യാപരിക്കുന്ന വെളിച്ചത്തിൻ്റെ ശക്തിയെ കുറിച്ച് പറയുക. നിങ്ങൾ തയ്യാറാകണം, അതിനാ ദൈവം നമ്മെ വിളിച്ചത്. വെളിച്ചം വഹിച്ച് നടക്കുക. അടുത്തൊരു ഭാഗം ഞാൻ വിശദീകരിക്കാം. 5:15 നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളെ നടക്കാൻ നോക്കൂ. സമയം വായിച്ചു വിടാമോ? 5:15 ആകെ സൂക്ഷ്മത്തോടെ ബുദ്ധിയുള്ളവരാ നടക്കാൻ. കാര്യം എന്തുവാ? അടുത്ത വാക്യം, സമയം. നിങ്ങളുടെ കൈയും കാലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇന്ന്. ഓ, കൈയും കാലും കിഡ്നിയും ഒക്കെ വർക്ക് ചെയ്യുന്നില്ലേ? പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വന്നത് അല്ലേ? എൻ്റെ അച്ഛാ ഇത് നാളെ പണി മുടക്കത്തിൽ നിന്ന് ആര് കണ്ടു? നിങ്ങളുടെ സമയം, വേർ യു സ്പെൻഡ് യുവർ ടൈം, എവിടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് നൽകിയ സമയം എവിടാ, നിങ്ങൾ എന്തിനു മുടക്കുന്നു? കണക്ക് കൊടുക്കേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് രാവിലെ ഈ ആരാധനാലയത്തിൽ ആര് കേട്ടില്ലെങ്കിലും ചെവി തുറന്ന് കേൾക്കട്ടെ, നിങ്ങളുടെ സമയം ദൈവത്തിന് ഉപയോഗിപ്പീൻ. ഒബാമ സർക്കാർ ഇന്ന് വരെ ഇവിടുത്തെ നിയമം ലഘുലയെ, ക്രിസ്ത്യൻ ലഘുലയെ കൊടുക്കരുതെന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടുണ്ടോ? നാളെ ഒരു നിയമം വന്നെന്നിരിക്കട്ടെ, ക്രിസ്ത്യൻ ലഘുലയെ ആരും കൊടുക്കരുത്. ഞാനും ഇവിടുത്തെ പാസ്റ്റർ എബ്രഹാം പാസ്റ്ററും ഈ കുര്യൻ പാസ്റ്ററും ലോകത്തുള്ള എല്ലാ ഉപദേശിമാരും ഉപവാസം പ്രസിദ്ധപ്പെടുത്തും, 21 ദിവസം ഉപവാസം. എന്തിന്? എന്തിന് പറയണേ? നിയമം മാറാൻ ഉപവസിക്കുക. എവിടെ ആയിരുന്നു നിയമം ഇപ്പോൾ വരുന്നതിന് മുമ്പ്? 2 ജോലി, 4 ജോലി. പ്രൈസ് ദ ലോർഡ്. നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞില്ല, നിങ്ങൾ ജോലി ഉണ്ടല്ലോ, ഞങ്ങൾ കാശങ്ങൾ ജീവിച്ചു പോകുന്നല്ലേ, ശ്രദ്ധിച്ച് കേൾക്കണമേ. പക്ഷേ 24 മണിക്കൂറിൽ 2.5 മണിക്കൂർ മിനിമം തമ്പുരാൻ്റെ, മിനിമം തമ്പുരാൻ്റെ വില കൊടുത്ത് കർത്താവ് നിൽപ്പനത്ര വരുന്ന രാത്രി രാവിലെ ഉണ്ട് സഹോദരങ്ങൾ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സമയം ദൈവത്തിന് കൊടുക്കുന്നേ, പ്രാർത്ഥനാ മുറി ദൈവത്തെ സമയം സ്പെൻഡ് ചെയ്യുന്നേ, സുവിശേഷം പറ ഇറങ്ങുന്നേ. ഇങ്ങനെയൊരു നടപ്പിനെ കുറിച്ച് വേഗം പറഞ്ഞു വിടാം, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ നമ്മൾ തമ്മിൽ 1 ഐക്യത, 2 വിശുദ്ധിയിൽ, 3 സേകത്തിൽ, 4 വെളിച്ചം വകിച്ച്, 5 നമ്മൾ പറഞ്ഞു ബുദ്ധിയുള്ളവരാ നടപ്പി. 6 ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ 5:21 5:21 എന്ന് പറയുന്നത് 5:22 മുതൽ ഒരു കുടുംബജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിലുള്ളതായ 6 വ്യക്തികളെ, അപ്പൻ, അമ്മ, മക്കൾ, പിതാക്കന്മാർ, ദാസൻ, യജമാൻ ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞ് കുടുംബജീവിതം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ്ങായി കൊടുക്കുന്ന വാക്യമാണ് 5:21. ഹല്ലേലൂയ. കണ്ണടച്ചിരിക്കല്ലേ, ഞാൻ കണ്ണുറന്നിരിക്കണേ. പ്രൈസ് ദ ലോർഡ്. ഞാൻ പേര് വിളിച്ചോളാം, ഇങ്ങോട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. പ്രൈസ് ദ ലോർഡ്. 5:21 അവിടെ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ. അത് എനിക്കങ്ങനെ ഈ വരാൻ, ഈ അസുഖം എന്ന് പറയുന്ന പ്രശ്നം പറയുന്നത്, ഈ ഞങ്ങളുടെ ആരാധന ഇവനിങ്ങിലായിരുന്നു. ഇവനിങ് 3 മുതൽ 4 വരെ സൺഡേ സ്കൂൾ, 4 മുതൽ 6 വരെ ആരാധന. സൺഡേ ആരാധന ഉച്ചയ്ക്കാക്കി എങ്ങനെ ഇരിക്കും? ഇപ്പം തന്നെ എങ്ങനെ ഇരിക്കുന്നു? ഉച്ചയ്ക്ക് ആരാധന ആക്കിയപ്പോൾ, ആരാധന തുടങ്ങിയപ്പം ഈ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്ന സൗകര്യങ്ങളല്ലേ, ഇറച്ചിയൊക്കെ വെച്ച് അടിച്ച് തീർച്ചയായിട്ട് ഇങ്ങോട്ട് വന്ന് ഇരിക്കുമ്പം എമ്പൊക്കെ അടിച്ചിട്ട് ഓടി ആകപ്പാട് വിശന്ന് ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവരിങ്ങനെ വിളിച്ച് വിളിച്ചായിരിക്കുന്നത്, ചാ ഇങ്ങോട്ട് വെക്കച്ചാ, അതുകൊണ്ടാണ് കേട്ടോ, അല്ല നിങ്ങളോട് വിഷമം കൊണ്ടൊന്നുമല്ല കേട്ടോ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ കൊടുക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ. എന്താ കുടുംബജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങും പൗലോസ് ആഗ്രഹിക്കുന്ന അറിയാമോ? ദൈവസഭയെക്കുറിച്ച് പറയാനാ. ഹലോ, ദൈവസഭ എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ താൻ പറയുകയാണ്, നിങ്ങൾ അന്യോന്യം. ഹലോ, ചെവിറന്നേട്ടേ, ഇവിടെ സഭ ഓൺമാൻ ഷോ അല്ലെന്ന്, സഭ ഓൺമാൻ ഷോ അല്ല. സ്തോത്രം. സഭ അന്യോന്യം കീഴ്പ്പെടുന്നതാ. ഒരു വാക്യം പറയാം, എനിക്ക് ഇതിനെ പല ഇഷ്ടമുള്ള വാക്യമാണ്. ദൈവസഭയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച എൻ്റെ സഭ എന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച എൻ്റെ സഭ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, എൻ്റെ ഒരു പെങ്ങള് കഴിഞ്ഞ ആഴ്ച ഓടിച്ചു കൊടുത്ത ഒരു വേച്ചു കൊടുത്തു വിട്ട ഒരു വാച്ചായത് നാട്ടിലെ 500 ഇന്ത്യൻ രൂപ. ഓക്കെ, 500 ഇന്ത്യൻ രൂപ കൊടുത്ത് വായിച്ച് ഇപ്പം നമ്മുടെ $9 അല്ലേ. ഓ, മിണ്ടതേ, $9. അപ്പം ഈ പാസ് എബ്രാജാണെങ്കിൽ ഈ വാച്ച് എടുത്തിട്ട് ഈ ചെറുക്കൻ അത്ര മോശമാണല്ലോ പറഞ്ഞിട്ട് എടുത്ത് ഒന്ന് തല്ലി പൊടിച്ച് കളഞ്ഞു. ഞാൻ പറയും, $10 പോട്ടെ, ഞാൻ വിഷമിച്ചു. $1,00,000 കൊടുത്താൽ ഞാൻ ഇത് വാങ്ങിച്ചതെങ്കിൽ എന്ന് കേട്ട ചെവർ നേട്ടെ, ഈ അച്ഛാൻ ഇത് ഹാമർ തല്ലി പൊടിച്ചാൽ ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കൂ. ഇനി ആ വാക്യം ഒന്ന് വായിച്ചേ, വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. ഞാൻ എൻ്റെ സ്വന്തം രക്തത്താൽ പിതാവാം ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി, അവൻ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിയിട്ട് നിന്നെയും എന്നെ വിലയ്ക്ക് വാങ്ങി ഈ പ്രാദേശിക സഭയിൽ ഇരുത്തിയിരിക്കുമ്പോൾ ഈ സഭ നിനക്ക് തോന്നിയതുപോലെ പൊട്ടിക്കാനുള്ളതല്ല. ഓ ഹല്ലേലൂയ. ദൈവദാസന്മാരെ കീഴ്പ്പെട്ട് അവർ പറയുന്ന കേട്ടിട്ട് അവരെ അനുസരിച്ച് പോകാനുള്ളതാ. ഓരോ കാലഘട്ടങ്ങളിൽ കുറ്റിച്ചൂലായാലും, കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഭാഷയുണ്ടെങ്കിലും കുടുംബത്തിൽ പെട്ടതല്ലെങ്കിലും, ഓരോ കാലഘട്ടം നിയന്ത്രിപ്പാൻ ദൈവമായിട്ട് ഓരോരുത്തരെ കൊണ്ടാക്കും. അവരെ കീഴ്പ്പെടാൻ ദൈവം പഠിപ്പിക്കണം. എന്തിക്കോസന മൂന്നാം തലമുറ, ഞാൻ ആലയത്തിൽ വളർന്നവനാ. ഞാൻ പറയാ, വിളിച്ചു പറയാ, എനിക്കും നിനക്കും തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാനുള്ളതല്ല ദൈവത്തെ സഭ. ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ, എൻ്റെ കൊച്ചുനാൾ മുതൽ കണ്ടു തുടങ്ങിയാൽ,
ആലയത്തിൽ വേല കാണിച്ചവർ വേല കാണിച്ച കുടുംബങ്ങളെയൊക്കെ ലിസ്റ്റ് എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്, ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നത്തേതിൽ അനുഭവിച്ച കണ്ണുനീരുകൾ. ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഓക്കെ, കഥ പറയാൻ പോയപ്പോട്ടെ, സ്വത്രം സമയമില്ലല്ലോ. ശ്രദ്ധിക്കണം, പ്രാദേശിക സഭ ദൈവത്തിൻ്റെതാ. ഓക്കെ, അപ്പം അവിടെ ഇങ്ങനെ വായിക്കുന്നു, അന്യോന്യം എന്ത് ചെയ്യണം, കീഴ്പ്പെട്ട് നടക്കണം. അവിടെ ഒരു ക്ലോസ് ഉണ്ട്, ദൈവ ഭയത്തിൽ അല്ലേ. കുടുംബം കുടുംബം പറയും പറയുന്നത് അച്ചാച്ച അച്ചാച്ചൻ അമ്മാമ്മയ്ക്കും അമ്മാമ്മ അച്ചാച്ചനും ദാസൻ യജമാനനും യജമാനൻ ദാസനും എന്നാലേ സ്മൂത്തായിട്ട് പോത്തോളം എന്ന് അർത്ഥം. ഈ അമ്മാമ്മമാരെ അച്ചാച്ചന്മാരെ കീഴ്പ്പെടുന്നതിന് ഒരു ക്ലോസ് ഉണ്ട്, എന്താണ്? ദൈവ ഭയത്തിൽ. അച്ചാച്ച അമ്മ പറഞ്ഞത് കേൾക്കുന്നതിന് ഒരു ക്ലോസ് ഉണ്ട്, ദൈവ ഭയത്തിൽ. ഭയമില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. കുടുംബയോഗത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങുന്ന ഹെഡിങ് കൊടുത്തേക്കാ പുള്ളി. ഞാനിത് നല്ലപോലെ പഠിച്ചിട്ടും പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ലൂട്ട് ലാംഗ്വേജിൽ വേട ഞാൻ പറഞ്ഞു, കീഴ്പ്പെട്ട് നടക്കണം, നിങ്ങൾ നടക്കണം. എന്നാൽ ഞാൻ ചോദിച്ചാൽ കീഴ്പ്പെടാതെ നടക്കുന്നിടത്ത് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. കീഴ്പ്പെട്ട് നടക്കാൻ തുടങ്ങിയാൽ സ്മൂത്തല്ലേ കാര്യം. എന്നെ കല്യാണം നടത്തിയ പാസ്റ്ററുണ്ട്, ആ പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ കല്യാണം നടത്തി വിട്ടും, എടാ നിന്നെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുക, വെള്ളം വായി കൊണ്ടുകൊണ്ട് ഇറങ്ങി പോയിക്കോണം. ആ കൊച്ചു വെള്ളം ഉണ്ടാക്കുമ്പോഴേ പരിപാടി തുടങ്ങിയതിനെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, ഇപ്പം കൂടെ ഉണ്ട്, 9 കൊല്ലമാവുന്നു. സ്തോത്രം ദൈവേ. ഇത് പ്ലീസ് സഭയുടെ കാര്യം പറയാൻ പറ്റില്ല ഇനി കേട്ടോ. ഒരു ഒരാൾ തുടങ്ങുമ്പോൾ ഒരാളങ്ങ് ഇറങ്ങിപ്പോയേ, ചാ ഞാൻ മിണ്ടുന്നില്ല. ഓക്കെ, നമുക്ക് സ്മൂത്തായിട്ട് ഈ പട്ടണം പിടിച്ചടക്കാം. നമുക്ക് എന്താ പുതിയ ആത്മാക്കൾ വരാത്ത, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു തീസിസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എനിക്ക് തന്ന സബ്ജക്റ്റ് അത് തന്നെയാണ്, എന്തുകൊണ്ട് ആത്മാക്കൾ വരുന്നില്ല. നമ്മുടെ സാക്ഷ്യം പോയി പട്ടണത്തിൽ, ഓ ഇന്നാളെ സഭയാണോ, അങ്ങോട്ട് പോകുന്നില്ല, ഇന്നാള് പോകുന്നിടത്താണോ, പോകുന്നില്ല. എന്നാ നീ വായ് വെള്ളം കൊണ്ടുകൊണ്ട് സഭയ്ക്ക് പുറത്തോട്ട് നിറങ്ങിപ്പോയേ ദൈവഭവത്തിൽ സഭ ഉണ്ടാകും, നിനക്ക് ബഹുമാനം വർദ്ധിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, 7 നടപ്പുകൾ ഞാൻ പറഞ്ഞു, അന്യോന്യം കീഴ്പ്പ് നടക്കുക. 7-ാമത്തെ നടപ്പ് 6:10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ആയുധം ധരിച്ച് നടക്കുക. ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്, 7 എൻ മലയാളം മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും ഉറങ്ങുന്നത് കേട്ടോ, എനിക്ക് മനസ്സിലായി. ആ സ്തോത്രം. അപ്പം 7 ആത്മീയ അനുഗ്രഹങ്ങൾ, 2 പ്രാർത്ഥനകൾ, അടുത്തത് 7 ആത്മീയ നടപ്പുകൾ, അടുത്തത് 7 2 7 5 7, അടുത്ത 5 പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ പോവുക. അടുത്ത 5 എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന 5 ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ. അതേരക്കിയാ 4:11, അവൻ ചിലരെ അപ്പോസ്തലർ. സഭയിലെ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞ് പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറൊക്കെയാണോ? അല്ല, ഈ 5 എണ്ണം ഒന്ന് വായിച്ചു വിടാമോ? ആ അപ്പോസ്തലന്മാരായും ഇവരെ ഇത്രയും പേരെ ഉള്ളൂ. ഒരിക്കലും എൻ്റെ ഒരു മൂത്ത ഇഷ്ടം ഒരു കൺവെൻഷൻ പാസ് ഇങ്ങനെ നോക്കിയാ, സാം ടീം മാത്രം പറയും, പുള്ളിയാണെങ്കിൽ ഇങ്ങനെ ശാരദയിൽ ഒരു കൺവെൻഷൻ പ്രസംഗം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വർഷം ചോദിച്ചു, അച്ഛാ ഈ 5 ഉദ്യോഗസ്ഥന്മാരെ ദൈവം നൽകിയിട്ടുള്ളൂ, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, പ്രവാചകന്മാർ, ഉപദേശകന്മാർ, സുഷിരന്മാർ, ഇതിലേതാ അച്ഛൻ്റെ വിളി? എൻ്റെ വീട്ടിലാവ് ചോദിക്കാം, നിങ്ങളെന്ന് അല്ല ചോദിക്കുന്നത്. അപ്പോൾ ചോ അച്ഛൻ പറഞ്ഞു, നീ എന്തിട്ട് ചോദിക്കണേ, ഞാൻ പൊതു സുഷിയല്ലേടാ. ഞാൻ പറഞ്ഞു, അങ്ങനെ പരിപാടി ബൈബിളിൽ ഇല്ല, ഇതിൽ 5 ഏതാ നിന്നെ വിളിച്ചേ? ഓ എന്നെ വിഷമിപ്പിച്ച് നോക്കല്ലേ, ഇതിൽ 5 ഏതാ വിളിയുടെ ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ദൈവസഭയിലേക്ക് നമ്മെ വിളിക്കുമ്പോൾ കർത്താവ് എന്തിനാ വിളിച്ചേ? ഈ ഇടേനെന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തേക്കാൻ ചില വേഷനിൽ പാസ്റ്റർ എന്നാ അല്ലേ. ഓ അങ്ങനെ ഉണ്ടോ പാസ്റ്റർ? നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ സംഘടനകൾ, എല്ലാ സംഘടനകളും എല്ലാവർക്കും കോർഡിനേഷൻ കൊടുക്കുന്നത് എന്താണെന്നറിയോ? പാസ്റ്ററായിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ലീഡർഷിപ്പ് പറയാണ്ട് എൻ്റെ അച്ഛൻ അവരോട് ചോദിച്ചിട്ട്, അവരെ വിളി എന്താണെന്ന് ചോദിച്ചിട്ട് ഇവനെ ഞാൻ പ്രവാചകനെ അഭിഷേകം ചെയ്യുന്നു, അല്ലെ പ്രവാചകനെ ഓഡിയം ചെയ്യുന്നു എന്നൊക്കെ പറയാൻ നല്ലതായിരിക്കും. കാരണം ഇടയെന്ന് പറഞ്ഞാൽ എന്താ, ഇടയെന്ന് പറഞ്ഞാൽ എന്താ, ആടുള്ളവരാ, ആട് തീറ്റുന്ന ആൾക്കാരാ അല്ലേ. ആടില്ലാത്തവർ കമ്പും പിടിച്ചോണ്ട് നിൽക്കുക ഇടയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അംഗീകരിക്കോ? ഞാൻ ഉപദേശ പക്ഷേ ഒന്നല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. ഏ ആടില്ലാത്തവരെ ഇടയെന്ന് വിളിക്കാൻ പാടില്ല. ഹലോ, നമ്മൾ വരുന്നവരെല്ലാം വിളിക്കുന്ന പേരെന്തറിയാമോ? ഈ മനുഷ്യൻ അന്നണ്ടാ പറഞ്ഞു കേട്ടില്ലേ, 20 സഭയുടെ നേതാവാ, പുള്ളിയെ പാസ്റ്റർ എന്ന് വിളിക്കാൻ എൻ്റെ വട്ടം വിളിക്കാം. എനിക്കുണ്ട് 18 കുടുംബം, എന്നെ വിളിക്കാം പാസ്റ്റർ എന്ന്. പക്ഷേ എനിക്ക് സഭയില്ലാതെ, ഇഴേനില്ല, ആടില്ലാതെ ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പറയും, പണ്ട് പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും ഞാൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്നറിയാമോ? ഉളിയുടെ ആശ നിങ്ങൾ തിരിച്ചറിയണം. അഞ്ച് ഉദ്യോഗസ്ഥന്മാരെ ഇവൻ തന്നു. ഇവരെന്തിനാ തന്നെ? അത് വായിച്ചു വിട്ടെ. എന്തിനാ തന്നെ ഈ അഞ്ച് ഉദ്യോഗസ്ഥന്മാരെ? ആ പന്ത്രണ്ടാം വാക്യം. അത് ഏത്? അത് നാം എല്ലാവരും വായിച്ചു നോക്കണേ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും ഐക്യതയിലും. ഓഹോ, കമാൻ കമാൻ, ശ്രദ്ധിക്കേ. വിശ്വാസത്തിൽ മെച്ചൂരിറ്റി, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലുള്ള മെച്ചൂരിറ്റി, ഐക്യതയിലുള്ള മെച്ചൂരിറ്റി. ഈ അഞ്ചെണ്ണം നിങ്ങളല്ല പ്രശ്നം, ഉദേശിമാരാ പ്രശ്നം. ഒരു സഭയെ ഒന്നിക്കുള്ളൂ ഉദേശിമാരുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ്. ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അത് നിങ്ങളൊന്ന് വിഷമിച്ചിരിക്കണം, എനിക്ക് പശുവിന് തരണം, ഞാൻ പോയിക്കോളാം, കിട്ടിട്ടുള്ള അഞ്ച് ഉപദേശിമാർ ഇവിടെ പോകണ്ടെങ്കിൽ ഇവരെ സഭയ്ക്ക് നൽകി എന്തിനാണെന്നറിയാമോ? എന്തിനാ? ഒറ്റ വാക്കി നിങ്ങൾ വായിച്ചോ, തികഞ്ഞ ഐക്യതയിൽ പുരുഷത്വം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി കൊണ്ടുവരാൻ. ഇവരായിട്ട് അനൈക്യത ഉണ്ടാക്കുന്നെങ്കിൽ ഇവരായിട്ട് അനൈക്യത ഉണ്ടാക്കുന്നെങ്കിൽ ആത്മാവ് വേറെന്തോ ആണ്. സ്തോത്രം. ഞാനെതിരെ പടവാളെടുക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം സഭയുടെ സ്പ്ലിറ്റുകൾ മുഖാന്തരം കണ്ണുനീർ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ്തവ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓരോ സ്കൂൾ മാറി. ഓരോ വർഷം മൂന്ന് സ്കൂൾ പഠിച്ച ഞാൻ. പ്ലീസ് ദയവിയത് സഭ എന്താണ് തിരിച്ചറി. എന്റെ ദൈവത്തിന് രക്തത്താ സമ്പാദിച്ചതാ. ഇതിനകത്ത് കളിക്കാൻ ആർക്കും പറ്റത്തില്ല. ഐക്യതയോടെ ദൈവസേനത്ത് ജനം ഒന്നിച്ചിരിക്കട്ടെ. സ്തോത്രം. ഏഴ് നടപ്പുകൾ, അഞ്ച് ഉദ്യോഗസ്ഥന്മാർ വിശദീകരിക്കുന്നില്ല. അടുത്ത വാർത്ത, അടുത്ത ഏഴെന്ന് പറയുന്നത് ഏഴ് ആത്മീയ ആയുധങ്ങൾ. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ വാക്യത്തിൽ പ്രവേശനം കഴിഞ്ഞില്ലെങ്കിൽ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏഴ് ആത്മീയ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, ആരൊക്കെ സത്യം കെട്ടിയും. പതിനാല് വാക്യങ്ങൾ, ആറിന്റെ പതിനാല്. ആരൊക്കെ സത്യം കെട്ടിയും? നീതി എന്ന കവചം, ചെരുപ്പ്, വിശ്വാസം. ഞാൻ പറഞ്ഞോട്ടെ, വിശ്വാസം, അടുത്തത് രക്ഷ, പിന്നെ വചനം, പിന്നെ പ്രാർത്ഥന. ആ കേൾക്കണേ, ഇതിലെ മൂന്നാമത്തെ ആയുധം, മൂന്നാമത്തെ ആയുധം ഞാൻ ഒന്ന് വിശദീകരിക്കുക. ചെരുപ്പ്. നിങ്ങൾ ചെരുപ്പാടായിരുന്നേ? നിങ്ങൾ ചെരുപ്പാടായിരുന്നേ? വെളിയിൽ ഞങ്ങൾ ന്യൂയോർക്കാർ ചിലപ്പം തണുപ്പ് സഭത്ത് വിടും. മലയാളി കൾച്ചർ അനുസരിച്ച് ചെരുപ്പ് ഇടുന്നത് എവിടാ? വെളിയിലാണ്. അപ്പോൾ ചെരുപ്പ് വെളിയിൽ ഇടണം, ഇല്ലെങ്കിൽ കാലേ മുള്ളുകൊള്ളും. ഇനി ആ വാക്യം ഒന്ന് വായിച്ചേ. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിട്ടുകൊണ്ട് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അഞ്ച് തട്ടുള്ള ഒരു ചോറ്റുപാത്രം തന്നുവിടും. അഞ്ച് തട്ട്, അഞ്ച് മക്കളായതുകൊണ്ടാണ്, അല്ലാതെ എല്ലാവർക്കും വലിയതല്ല. അഞ്ച് മക്കളെയും കൂടെ തന്ന് ഇങ്ങനെ വിടുമ്പം കയ്യിൽ ഞങ്ങളുടെ അപ്പൻ തമ്പിയുടെ ഹൃദയം എന്നും പറഞ്ഞ ഒരു ട്രാക്ട് വണ്ടിൽ ഉണ്ടുണ്ട്. അതൊരു ഹാൻഡ്ഫുൾ ഓഫ് ട്രാക്ട് എന്നിട്ട് പറഞ്ഞിട്ട് വരും, വൈകിട്ട് കൊടുത്തിട്ടേ വരാം. ഞാൻ ഇളയവനായതുകൊണ്ട് ചുട്ടിത്തരവ് കാണിക്കും, എടുത്ത് പാതി കളഞ്ഞിട്ടേ വരൂ. പാതി കളയുന്നതിൻ്റെ എനിക്ക് കിട്ടി കേട്ടോ, അത് എനിക്ക് കിട്ടി. അതൊക്കെ ഞാൻ കർത്താവിനോട് ജയിലിൽ കിടന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, തമ്പുരാനെ ക്ഷമിക്കണമെന്നൊക്കെ. പക്ഷേ കേൾക്കണേ, വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ട്രാറ്റും കൊണ്ട് പോകുന്നേ ഒരു ഒരുക്കിയ എൻ്റെ പൊന്നെ. രണ്ടര മണിക്കൂർ പ്ലെയിനകത്ത് ഇരുന്ന് വരുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ കണ്ടറിയാലോ, ഇന്ത്യക്കാരെ കണ്ടറിയാലോ, തൊട്ടടുത്ത് ഇന്ത്യക്കാരെന്ന് കണ്ടാൽ പോലും മോനെ നിന്റെ പേരെന്താന്ന് ചോദിക്കത്തില്ല. നമ്മൾ നമ്മൾ തിരിഞ്ഞു സ്തോത്രം. എന്താ ഞാൻ പറഞ്ഞ അർത്ഥം എന്നറിയാമോ? നമുക്കൊരു ഒരുക്കമുണ്ടെങ്കിൽ ദൈവം ആളെ കൊണ്ടു തരും. കൊണ്ടു തന്നാലും വേണ്ടെന്ന് പറയും. നമ്മൾ സൗകര്യങ്ങളിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ സുവിശേഷീകരണത്തിന് എൻകറേജ് ചെയ്യുന്നു. നമുക്ക് ഈ ഹോളം നിറയണ്ടേ? ഇതൊന്ന് പൊളിച്ച് നിങ്ങൾ പുതിയ ആലയം പഠിക്കാൻ പോകല്ലേ? നിറയണ്ടേ? അത് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ദൈവദാസൻ്റെ കൂടെ നിങ്ങളുടെ പുറത്തിറങ്ങുന്നേ, നിങ്ങളുടെ പുറത്തിറങ്ങുന്നേ. ഇവിടെ നിങ്ങൾ പറയും, നമ്മൾ പറയും, നമ്മൾ പറയുന്ന യാക്കോബുകാർക്ക് പള്ളിയായി, കത്തോലിക്കർക്ക് പള്ളിയായി. എൻ്റെ പൊന്നെ കിട്ടുവന്നേ. ഞാൻ ഓരോ കുടുംബങ്ങളെ ഒരു പേഴ്സണലായിട്ട് ചെന്ന് സംസാരിക്കുമ്പോൾ അവരെ കണ്ണുകൾ നിറഞ്ഞ് കാര്യങ്ങൾ പറയുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ തകർന്നു പോയിരിക്കുക. പൈസ പുറത്തു ചിരിക്കുന്നുണ്ടെങ്കിലും തകർന്ന കുടുംബങ്ങൾ ഈ പട്ടണത്തിലുണ്ട് സഹോദരങ്ങളെ. അതിന് നാം ചെയ്താൽ മതി, പത്ത് ട്രാക്ടറുകൾ പുറത്തിറങ്ങിയാൽ മതി. എൻ്റെ ഭാഷ പറഞ്ഞാൽ ചെരുപ്പിട്ടുകൊണ്ട് പോയാൽ മതി. സ്തോത്രം. ഒന്ന്, ഒന്ന് ബെൽറ്റ്, രണ്ട് കവചം, മൂന്ന് ചെരുപ്പ്, നാല് വിശ്വാസം, അഞ്ച് അടുത്ത വാക്ക് ഇങ്ങനെ പറഞ്ഞ അഞ്ച് ഹെൽമെറ്റ്. ഇത് അഞ്ചെണ്ണം എന്തിനാണെന്നറിയാമോ? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അടുത്ത ആറാമത്തെ എന്ന് പറയുന്നത് തിരിച്ചു വെട്ടാനാണ്. അതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എന്ന വാള്. വചനമെന്ന വാള്, സ്തോത്രം, വചനമെന്ന വാള്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സഹോദരനോട് സുവിശേഷം പറയാൻ പോയപ്പോൾ എൻ്റെ കൂടെ തമ്പിച്ചാൻ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ടു വന്നോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ സുവിശേഷം പറയാൻ പോവുക. അപ്പോൾ സുവിശേഷം പറയാൻ ചെന്നപ്പോൾ ഈ മനുഷ്യൻ, ഈ മുഹമ്മദ് എന്ന മനുഷ്യൻ എന്നോട് ചോദിച്ചു, അതെ നമ്മുടെ നിങ്ങളുടെ പഴയ നിയമത്തിലെ യഹോവയും ഞങ്ങളുടെ അള്ളാവും ഒന്നല്ലേ, ഒന്നല്ലേ എന്ന് ചോദിച്ചു. തമ്പിച്ചാനോട്, ഈ മനുഷ്യനോട് പറയുന്നേ, പാർഷ ഒന്നല്ലേ, ഒന്നെന്നങ്ങ് പറ. അപ്പോൾ ഞാൻ മനുഷ്യൻ നോക്കാൻ പുതുതായിട്ട് കൊണ്ടുപോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, പറയാം നില്ല, വെയിറ്റ്, നമുക്ക് പറയാം, സമ്മതിക്കാം. പുള്ളി പോയി വെള്ളമെടുത്തോടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്നുകൂടെ ചോദിച്ചേ, ചോദിക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും, ഞാൻ ചോദിച്ചു, ഇങ്ങോട്ട് ചോദിച്ചോട്ടെ, ആരാ പഴയ നിയമത്തിലെ യഹോവയും അള്ളാഹും ഒന്നല്ലേ, ഒന്നല്ലേ, ഷടാ ഒന്നല്ലേ എന്ന്. ഒന്നുകൂടെ ചോദിച്ചാൽ ഇല്ല, അമ്മാവ് പറയാം എന്ന് പറയും. അല്ല, അല്ലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അതലത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ അടിക്ക പരീക്ഷകൻ വന്ന് ചോദിച്ചപ്പോൾ, മൂന്നാല് ക്വസ്റ്റ്യൻസ് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് തിരിച്ച് സാക്ഷിയൊന്നല്ല പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം അതലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവനെ തകർത്ത് വിടുവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്തറിയാമോ, പിശാച് നമ്മൾ യുദ്ധം ചെയ്യുവാൻ വരുമ്പോൾ, നമ്മുടെ തലമുറയ്ക്ക് യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ അവരത്തിൽ വാചനമെന്ന വാളുണ്ടായിരിക്കണം. യുദ്ധത്തിന് ഏറ്റവും വലിയ പ്രധാനം പ്രാർത്ഥന എന്ന വിഷയം എന്തെന്നറിയാമോ, ഈ രണ്ട് രാജ്യങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ അവരൊരു ഡെസ്പാച്ച് സെൻറ്റർ അല്ലെങ്കിൽ കൺട്രോൾ റൂം കൊണ്ട് സ്ഥാപിക്കും. കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ട് അവിടെ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ മുഴുവൻ പോകുന്നത്. ഹലോ, നമ്മൾ യുദ്ധക്കളത്തിലാണ് തോന്നുമ്പോൾ, കളിക്കളത്തിലാണ് തോന്നിയാലും യുദ്ധക്കളത്തിലാണ്. ആരോടാ യുദ്ധം? അടുത്തിരിക്കുന്ന തമ്മിലല്ല യുദ്ധം, യുദ്ധം ഇവിടെയുള്ള കൗണ്ടി പ്രഭുവിനോടാണ് നമ്മുടെ യുദ്ധം മുഴുവൻ. ലോക ശക്തി, പിശാച് ശക്തിയോടാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ യുദ്ധത്തിൻ്റെ തന്ത്രം എവിടെ നിന്നാണ് കിട്ടുന്നേ? യുദ്ധത്തിൻ്റെ മേധാവിൽ നിന്നാണ്, കമാൻഡറിൽ നിന്നാണ്. അതാരാ നമ്മുടെ കമാൻഡർ? ദൈവം നമ്പുരാന. അപ്പോൾ കേൾക്കണം, കൺട്രോൾ റൂമിൽ കൊണ്ട്, കൺട്രോൾ റൂം കൊണ്ട് സ്ഥാപിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വാക്കി ടോക്കിയെ കൊടുത്ത് വിട്ടേച്ച് ഇവർ പടയാളികളെല്ലാം പോയിട്ട് പറയും, സാറേ 10 പേരെ അടിച്ചു പോയി, 10 പേരെ വിട്ടു തരണം, വസ്ത്രമില്ല, ഫുഡില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിർ രാജ്യത്തിൻ്റെ മേധാവി ബുദ്ധിയുള്ളവനാണെങ്കിൽ ആദ്യം ചെയ്യുന്നതറിയാമോ, ഈ കൺട്രോൾ റൂമിനെ കൊണ്ട് മണ്ടയിൽ അങ്ങ് മിസൈൽ ഇടും, എന്നിട്ട് ആ രാജ്യം തോറ്റുപോകും. ഞാൻ നിർത്താം, സമയമായി. ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ. നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടി കിടക്കുമ്പോൾ അന്ന് വരെ വിളിക്കാത്ത എല്ലാ ബന്ധുക്കളും അന്നേരം വിളിക്കും. യു മോനെ എന്തുകൊണ്ട് വിശേഷം ഇല്ലേ, എന്തൊരു ഫോൺ വിളിയാ. അപ്പം അന്നേരം നമ്മൾ ചെയ്യുന്നത്, യേശുവിൻ്റെ നാമത്തിൽ പോ വിശാചം പറഞ്ഞ് 1 മണിക്കൂർ ഫാദർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേ, സൈലൻ്റ് ആക്കി വെക്ക്. ആരാധനയ്ക്ക് വന്നാൽ സൈലൻ്റ് ആക്കാത്ത മനുഷ്യരുണ്ടല്ലോ. സൈലൻ്റ് ആക്കി വെച്ചിട്ട് സ്തോത്രം ഗ്ലോറി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കാമെങ്കിൽ നിന്റെ തലമുറയ്ക്കെതിരെയുള്ള യുദ്ധത്തിനെ കുറിച്ച് തന്ത്രം ദൈവം പറഞ്ഞു തരും. എവിടെ നീ എങ്ങനെ നിൽക്കണം, ഇന്ന് രാവിലെ ആരാധനമത്തി ഞാൻ പറയട്ടെ, സ്തോത്രം, 7 ആയുധങ്ങൾ ധരിച്ചു വേണം പുറത്തേക്ക് ഇറങ്ങുവാൻ. പ്രാർത്ഥനാ മുറി ഇരുന്നു കൊണ്ട് തന്ത്രങ്ങളെ ചോദിച്ചെടുത്തുകൊണ്ട് ശത്രുവിനെ യുദ്ധം ചെയ്യുവാനും തയ്യാറാകണം. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. 7257 ഓർ എന്നെ മറന്നാലും മറക്കരുത്, അത് അവസാനത്തെ 7 ആത്മീയ ആയുധങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ പ്രാർത്ഥനയിലെ അവസാന വാക്യം ഇങ്ങനെയാണ്. പൗലോസ് ആത്മീയ വിഷയങ്ങളെല്ലാം പ്രാർത്ഥിച്ചു വന്നിട്ട് 1:19 വരും ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവരെ മേലേക്ക് ഒരു ദൈവശക്തി വെളിപ്പെട്ട് വരികയാ. ഇന്ന് രാവിലെ നീ ഇവിടുന്ന് വിശ്വസിക്കുമ്പോൾ, ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ കോണ്ടിനെ കഴിഞ്ഞിട്ട് നിന്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമെന്ന് ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്ന് എത്ര പേരും രാവിലെ വിശ്വസിക്കുന്നുണ്ട്? സാഹചര്യം നോക്കിയല്ല കർത്താവിനെ വിശ്വസിക്കേണ്ടുന്നത്. സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായ വിഷയങ്ങൾ നിൽക്കുമ്പോഴും ഞാൻ അനുഭവത്തിൽ നിന്ന് രാവിലെ പറയാം, എത്ര സാഹചര്യം നിനക്കെതിരെ വന്നാലും ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകും സഹോദരങ്ങളെ. ഓ, എനിക്കത് വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും ഒറ്റ വാക്കുകൊണ്ട് ആവർത്തിക്കുന്നു, നീ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ യേശുവിനെ ഉയർപ്പിച്ച അർത്ഥവാക്യം, യേശുവിനെ ഉയർപ്പിച്ച ശക്തി ആ വിഷയത്തിൻ്റെ മേൽ വ്യാപരിക്കും. ഹാ, കമാൺ കമാൺ ചർച്ച്, ഇന്ന് രാവിലെ വിശ്വസിച്ചാട്ടെ, യേശുവിനെ ഉയർപ്പിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്റെ വിഷയത്തിൻ്റെ മേൽ ഇന്ന് രാവിലെ വ്യാപരിക്കുമെന്ന് എത്ര പേരും രാവിലെ വിശ്വസിക്കുന്നുണ്ട്? ഓ റിമാനാബ ശാന്തരാധന അർത്ഥരാധന രഗടകസിയാരകൾ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. ഇന്നലെ രാത്രി നമ്മളിരുന്ന് പ്രാർത്ഥിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു. എന്നെ അവസാനം, ഞാൻ ഓർമ്മയുണ്ട്, ഞാൻ ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു പ്രായപ്പെട്ട ഒരു പ്രായമുള്ള അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ, വിക്കി 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 ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനിന്ന് രാത്രി പോയി ഒത്തിരി ഓർത്ത് ആച്ചനെ ഓർത്ത് വിട്ടിട്ടുണ്ട്. ഓർത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു കുഞ്ഞിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു. ആ നൂറ് ഒരു സ്റ്റേറ്റ് ഇരുന്ന കുഞ്ഞിൻ്റെ ദൈവത്തിന് ശക്തി വ്യാപരിച്ചു. എൻ്റെ ദൈവം ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയും സഹോദര. ഞാനൊരു ലിവിങ് സെറ്റ് ടെസ്റ്റിമണിയാ. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ അനുഭവത്തിനാ പറയുന്നത്, കാരാഗ്രഹത്തിനകത്തേക്ക് വ്യാപരിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട്. കാരാഗ്രഹത്തിനകത്തേക്ക് വ്യാപരിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ പൈതല് ഇന്ന് രാവിലെ
വിശ്വസിക്കുന്നേമാനാഭാന്താരാധനാരകസി
ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഏതെങ്കിലും വിഷയത്തിന് മേൽ ഇവർ ഭാരത്തോടിനകത്ത് കടന്നു വന്നെങ്കിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപാരിക ശക്തി ഉണ്ടെന്നും ഞങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട്. ഇന്ന് രാവിലെ വിഷയങ്ങളുടെ പരിഹാരം നൽകണമേ. വേണ്ട രീതിയിൽ കർത്താവ് പറഞ്ഞ പങ്കുവെക്കുവാൻ കഴിഞ്ഞില്ലെന്ന് എനിക്ക് നല്ല അറിയാം. പക്ഷേങ്കിലും കർത്താവ് ഈ വചനത്തിനകത്തൊരു ശക്തി ഉണ്ടല്ലോ. ഹോ ദിനത്തിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കണമേ. റീമിയായി ഇറങ്ങി വരണമേ. സ്വർഗമത് ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ.